അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശതാബ്ദി സമാപന സമ്മേളനം ഉൾക്കൊണ്ട ഈ ജനറൽ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രതീതിയാണ് അസംബ്ലീസ് ഗോഡ് പുനലൂരിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത്. എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് എൻ്റെ വളർച്ചയിൽ ആത്മീക ശുശ്രൂഷയിൽ എനിക്കൊത്തിരി ആശ്വാസവും അനുഗ്രഹവുമായിരുന്ന ആത്മീക നേതൃത്വം, ഇവിടെയുള്ള സഭാജനങ്ങൾ എല്ലാവരെയും എക്കാലത്തും നന്ദിയോടെ ഞാൻ സ്മരിക്കുകയും നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ ഈ കൺവെൻഷൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാസ്റ്റർ രാജൻ എബ്രഹാം, അസംബ്ലീസ് ബോർഡിൻ്റെ ഭാരതത്തിലെ സമുന്നതരായ നേതാക്കളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടൻ്റ് പാസ്റ്റർ ടി ജെ സാമുവേൽ, അസിസ്റ്റൻ്റ് സൂപ്രണ്ടൻ്റ് ഡോക്ടർ പി എസ് ഫിലിപ്പ്, സെക്രട്ടറി പാസ്റ്റർ തോമസ് ഫിലിപ്പ്, ട്രഷറർ പാസ്റ്റർ യാഗദത്തുമണി, കമ്മിറ്റി അംഗം പാസ്റ്റർ ജോസ്, ഈ മലയാളം ഡിസ്ട്രിക്റ്റിലെ മേഖലാ ഡയറക്ടർമാർ, ഉത്തരമേഖല ഡയറക്ടർ പാസ്റ്റർ എം എ ഫിലിപ്പ്, മധ്യമേഖല ഡയറക്ടറെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചു, ദക്ഷിണ മേഖല ഡയറക്ടർ വിൽഫ്രഡ് രാജ്, പ്രസ്ബിറ്റേഴ്സ്, സീനിയർ പാസ്റ്റേഴ്സ്, കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് മുൻനിരയിൽ നിൽക്കുന്ന പുരോഭടന്മാരായ ദൈവദാസന്മാർ, ദൈവജനം അമേരിക്കയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കടന്നു വന്ന് ഇന്ന് ഈ മീറ്റിംഗിന് അനുഗ്രഹം പകരുന്ന കർത്തൃദാസന്മാർ, ബൈബിൾ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ചു വന്ന വൈദിക ശ്രേഷ്ഠൻ ഡോക്ടർ സാമുവേൽ രാജ്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റർ ഒ സാമുവേൽ, ഒരുപാട് പേരുടെ പേരുകൾ എടുത്തു പറയുവാൻ എൻ്റെ ഉള്ളം വെമ്പൽ കൊള്ളുന്നു, പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാനതിന് തയ്യാറാകുന്നില്ല. മനോഹരമായ സംഗീതം പകരുന്ന സംഗീത സദസ് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ സ്നേഹാഭിവാദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം മുഖവരിയായി ദീർഘമായി വാക്കുകൾ പ്രസ്താവിക്കാതെ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ഇവിടെ അസംബ്ലീസ് ബോർഡിന് വളരെ അഭിമാനോജ്വലമായ നിലയിൽ ഉള്ള ഈ ക്രമീകരണങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. എല്ലാം നന്നായി അതിൻ്റെ ഓർഡറിൽ ചെയ്യുവാൻ ദൈവം കൃപയും പ്രാപ്തിയും ഒക്കെ നൽകിയ പാസ്റ്റർ ടി ജെ സാമുവേലിനെ നാം എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ മീറ്റിങ്ങിന് ക്ഷണിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, പ്രസ്ബിറ്ററി അംഗങ്ങൾ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സന്തോഷവും പ്രാരംഭമായി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ അല്പനിമിഷത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:19-20 വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:19-20 വാക്യങ്ങൾ, ദി ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4:19-20. അപ്പോസ്തല പ്രവൃത്തി 4:19-20 ഞാൻ വായിക്കുന്നത് ദയവായി ശ്രദ്ധിച്ചാലും. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ തിരുമുൻപാകെ അടുത്തു വരുന്നു. മന്നയേക്കാൾ മേത്തരമായ ജീവന്റെ മന്നയാൽ ഇന്ന് രാത്രി ഞങ്ങളെ പോഷിപ്പിക്കണമേ എന്ന ചിന്തയെ പുരസ്കരിച്ചുകൊണ്ട് തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിങ്ങളോട് അറിയിപ്പാൻ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരണ തന്നിരിക്കുന്ന സന്ദേശം പകരുവാനാണ് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമാണ്. അവിടെ പെന്തക്കോസ്ത് നാള് മുതൽ ദൈവസഭയുടെ സഭയിലെ ഡോമിനേറ്റിംഗ് പേഴ്സണാലിറ്റിയായി, ഭരണകർത്താവായി, യജമാനനായി, നിയന്ത്രിതാവായി നാം കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവായിരുന്നു ആദിമസഭയുടെ ദിനം പ്രതിയുള്ള ശക്തിയുടെ സ്രോതസ്. പരിശുദ്ധാത്മാവായിരുന്നു ആദിമസഭ കൊടിയ വെല്ലുവിളികളെ അഭിമുഖരിച്ചപ്പോൾ ഭീഷണികളുടെ മുൻപിൽ സുവിശേഷം സധൈര്യം പ്രസ്താവിപ്പാൻ അവർക്ക് ശാക്തീകരണം പകരുന്നത്, ധൈര്യം പകരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് തിരുവഴുത്തിൽ ഉടനീളം നമുക്ക് ശ്രദ്ധേയമായ നിലയിൽ കാണുവാൻ കഴിയുന്ന അനേക തിരുവചന ഭാഗങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം ബൈബിളിലെ പ്രഥമ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അതിന്റെ ഒന്നാം അധ്യായം രണ്ടാം വാക്യം, അവിടെ വായിക്കുന്നു, ഭൂമി ഭാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ബൈബിളിന്റെ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം 22:17 വാക്യത്തിൽ വായിക്കുന്നു, ആത്മാവും മണവാട്ടിയും വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവരും പറയട്ടെ വരിക എന്ന്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് തിരുവഴുത്തിന്റെ ആരംഭം മുതൽ അതിന്റെ ഒടുവിൽ വരെയും പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി 1:2 മുതൽ വെളിപ്പാട് 22:17 വരെയുള്ള വാക്യങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചിരിക്കുന്ന സംഭവഗതികൾ അതിൽ ഒക്കെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നാം കാണുന്നത്. സൃഷ്ടിയുടെ ചരിതം, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടത്തപ്പെട്ടത്, യേശു ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തു സഭയുടെ ജന്മം, നമുക്കറിയാം ലോകത്തിന്റെ ഈ യുഗത്തിന്റെ ഒടുവിൽ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷത തുടങ്ങിയ സംഭവങ്ങളുടെ എല്ലാം ആ സംഭവങ്ങളിലെല്ലാം നാം കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ബൈബിളിൽ 713 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ 378 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 335 പ്രാവശ്യവും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാന് ഇന്ന് രാത്രി ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കുവാനുള്ള പ്രധാന വസ്തുത, ദൈവസഭ ജന്മം കൊണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പകർച്ചയോടുള്ള ബന്ധത്തിലാണ്. ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ദ ചേർച്ച് വാസ് ബോൺ ഇൻ ഫയർ. ദൈവത്തിന്റെ സഭ ജന്മം കൊണ്ടത് തീക്കകത്താണ്. ഷീ കാനോട്ട് ലിവ് ഇൻ സ്മോക്ക്. ദൈവസഭയ്ക്ക് പുകയ്ക്കകത്ത് ജീവിപ്പാൻ സാധ്യമല്ല. ദൈവസഭയ ജന്മം കൊണ്ടത് തീക്കകത്താണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം അതിന്റെ ശതാബ്ദി 100 വർഷം പിന്നിട്ട നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ നാളുകളിൽ നാം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശക്തിയുടെ ഉറവിടം മറ്റൊന്നല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ജീവിതത്തിൽ കൊടിയ വെല്ലുവിളികളും സുവിശേഷത്തിന് ഭീഷണികളും ഉയരുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷം സധൈര്യം ലോകത്തോട് വിളിച്ചു പറയുവാൻ ധൈര്യം നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ കൺവെൻഷൻ പന്തലിൽ വിശ്വസിക്കുന്നവരിലേക്ക് അതിന്റെ ശക്തിയോടെ പ്രവഹിച്ചെത്തി. ഇന്ന് രാത്രി നാം വന്നതുപോലെയല്ല, ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭ അനുഭവിച്ച ആത്മശക്തിയുടെ നിറവിലേക്ക്, അതിന്റെ സന്തോഷത്തിലേക്ക് ദൈവാത്മാവ് നമ്മെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിലെ സഭ, 1st century സഭ, ദ ഏർലി ചേർച്ച് വാസ് എ ഹോളി സ്പിരിറ്റ് ഗൈഡഡ് കമ്മ്യൂണിറ്റി.
ആദിമ നൂറ്റാണ്ടിലെ സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു. ഇന്ന് നാമും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള ദൈവോദ്ദേശമെന്ന് നാം പിന്നെയും തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ശമര്യയിൽ ഫിലിപ്പോസ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കും അളവിൽ ദൈവാത്മാവ് തന്നോട് പറഞ്ഞു, നീ തെക്കോട്ടുള്ള ഗസയ്ക്കുള്ള നിർജ്ജനമായ ദേശത്തേക്ക് പോക. ഫിലിപ്പോസ് ദൈവാത്മാവിന്റെ നടത്തിപ്പനുസരിച്ച് പോയപ്പോൾ യെരുശലേമിൽ പോയി ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന എത്യോപ്യക്കാരനായ ഒരു ഷണ്ണൻ കന്നക്ക എന്ന എത്യോപ്യ രാജ്യത്തിലെ രാജ്ഞിയുടെ ഭണ്ഡാരഗ്രഹത്തിന് മേൽവിചാരകനായവൻ ഒരു രഥത്തിൽ ഇത് ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്നു. തിരുവഴുത്ത് പല വായിച്ചുകൊണ്ട് അവൻ രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം ദൈവാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ആദിമ നൂറ്റാണ്ടിലെ ദൈവജനം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹമായിരുന്നു. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മിലിറ്ററി ലീഡറായ കൊർന്നലിയോസിന്റെ അടുക്കൽ നിന്ന് 3 പേർ പത്രോസ് എന്ന അപ്പോസ്തോലന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആ അവിടേക്ക് പോകുവാൻ തന്റെ ഉള്ളത്തെ ഉണർത്തിക്കൊണ്ട് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞ വചനം നാം ഇങ്ങനെ വായിക്കുന്നു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകെ കൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോക എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു പറയുവാൻ ഉദ്ദേശിക്കുന്നത് അന്നും ഇന്നും ദൈവത്തിന്റെ സഭയെ കുറിച്ചുള്ള സഭയുടെ നാഥനും കർത്താവുമായ യേശുവിന്റെ തിരുവുള്ളം എന്നത് ദൈവസഭ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹമായിരിക്കണം. ഹല്ലേലൂയ. വീണ്ടും തിരുവഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം അന്ത്യയെരുശലേമിൽ നിന്ന് ഒരു കൂട്ടം പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവിടെ അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ തിരുവഴുത്ത് പറയുന്നത് ഇങ്ങനെ, വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കുന്നതും പ്രവർത്തനത്തിന്റെ വാതിലുകൾ ചില സന്ദർഭങ്ങളിൽ അടയ്ക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വായിക്കുന്നവർ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ദൈവസഭയെ നയിക്കുന്ന ശക്തി എന്നുള്ളത് നമ്മുടെ ഭരണഘടനയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. നമ്മുടെ പ്രാദേശിക സഭകളുടെ അതിന്റെ ക്രമമായ നടത്തിപ്പിന് നാം തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റികളുണ്ട്. എന്നാൽ പ്രാദേശിക സഭയുടെ ആത്യന്തികമായ നടത്തിപ്പ് അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ യജമാനൻ അതിന്റെ ഭരണകർത്താവ് തൃത്വത്തിൽ 3-ാമനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവസഭ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹമായിരിക്കണം. അതുകൊണ്ട് ആ ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ ആ മാതൃകയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും നമ്മുടെ സഭാമണ്ഡലത്തിലും ക്രിസ്തീയ ശുശ്രൂഷകളിലും പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആദിമസഭയിലെ ലീഡേഴ്സും ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ നേതൃത്വമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, സഭയിലെ 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോസ്തോലന്മാർ ചൊന്നത് ഇപ്രകാരമാണ്, ആത്മാവ് ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. അപ്പോസ്തല പ്രവർത്തി 57:55 സ്തെഫാനോസിനെ കുറിച്ച് വായിക്കുന്നു, ലിബർത്തീനർ തുടങ്ങിയവർ സുവിശേഷത്തിന്റെ വിരോധികൾ കല്ലെറിഞ്ഞ് സ്തെഫാനോസിനെ കൊല്ലുന്ന സന്ദർഭം അവർ പല്ല് കടിച്ച് സുവിശേഷത്തിനെതിരെ അവർ കല്ല് എറിഞ്ഞ് സ്തെഫാനോസിനെ ഇല്ലായ്മ വരുത്തുന്ന സമയം തിരുവെഴുത്ത് പറയുന്ന സ്തെഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ മരണസമയത്തും ആത്മ നിറവുള്ളവനായി നാം സ്തെഫാനോസിനെ കാണുകയാണ്. സ്തോത്രം. സ്തെഫാനോസിന്റെ ശുശ്രൂഷയുടെയും ആരംഭം ആത്മനിറവിലായിരുന്നു, അതിന്റെ പര്യവസാനവും ആത്മനിറവിലായിരുന്നു. നാം ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കുവാൻ നമുക്കാർക്കും ഇടയാകാതെ വണ്ണം ആത്മാവിൽ ആരംഭിച്ച ക്രിസ്തീയ ജീവിതം ജീവിതത്തിന്റെ ഏത് പ്രാതികൂല്യങ്ങളെയും അതിജീവിച്ച് ആത്മശക്തിയിൽ തുടരുവാൻ ആത്മശക്തിയിൽ അത് പര്യവസാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയാ. ആദിമസഭയിലെ ലീഡേഴ്സ് ആത്മനിറവിലുള്ള ലീഡേഴ്സ് ആയിരുന്നു. ബർന്നബാസിനെ കുറിച്ച് നാം തിരുവഴുത്തിൽ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 11:24 അവിടെ വായിക്കുന്നവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും പരിശുവിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ പ്രവർത്തകന് ഒരു വിശ്വാസിക്ക് ഇതിൽ പരം സാക്ഷ്യം എന്താണ് ആവശ്യമായിരിക്കുന്നത്? ബർന്നബാസിനെ കുറിച്ച് പറയുന്നു അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞവനും ആയിരുന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭ അവരുടെ ദിനം പ്രതിയുള്ള ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദ ഹോളി സ്പിരിറ്റ് വാസ് ദ ഡെയിലി സോഴ്സ് ഓഫ് പവർ കറേജ് ആൻഡ് ഗ്രേസ് ഫോർ ദ ഏർലി ചർച്ച്. ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ കൃപയുടെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും ഉറവിടം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും യെരുശലേമിലും യഹൂദ്യയിലെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം. അപ്പോസ്തല പ്രവൃത്തി 4:31 അധിപതികൾ അർജനം ചെയ്ത് വിട്ടയച്ച അപ്പോസ്തോലന്മാർ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് വായിക്കുന്നു. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ശക്തിയോടെ പ്രസംഗിച്ചു. പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ ഇടത്ത് ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ അവർക്ക് ശക്തി പകരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സകല ഉത്സാഹവും കഴിച്ച് ആത്മപൂർണരായി ഈ കാലഘട്ടത്തിൽ ദൈവമേൽപ്പിച്ച ദൈവത്തിന്റെ വേല തികയ്ക്കുവാൻ സഭയേ, ദൈവദാസന്മാരെ, നമുക്ക് കഴിയട്ടെ. ഈ ശതാബ്ദി സമ്മേളനത്തിൽ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതയും അത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വായിച്ചതായ വേദഭാഗത്തേക്ക് വരട്ടെ, എന്റെ കുറിവാക്യത്തിലേക്ക്. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിക്കുവീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആദിമസഭ ആ കടുത്ത വെല്ലുവിളികളെ സുവിശേഷത്തിൻ്റെ ഭീഷണികളെ അഭിമുഖീകരിക്കുന്ന ആവിനാഴികയിൽ അവർ അതിന്റെ മുൻപിലുള്ള അവരുടെ ധൈര്യമാണ് ഇവിടെ നമുക്ക് പ്രത്യേക ശ്രദ്ധേയമായിരിക്കുന്ന വസ്തുത. ദ കറേജ് ഓഫ് ദ ഏർലി ചർച്ച്, ആദിമ സഭയുടെ അസാധാരണമായ ധൈര്യം അവർക്ക് എവിടെ നിന്ന് ഈ ധൈര്യം ലഭിച്ചു? ഇവിടെ ദൈവസഭയ്ക്കെതിരെ ഭീഷണിയുടെ പ്രതികൂലത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് വീശുവാൻ ആ ഉടയായ ഒന്നാമത്തെ സാഹചര്യം, അതിൻ്റെ തലേ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ സംഭവിച്ച ഒരു മുടന്തൻ്റെ സൗഖ്യമാണ്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിപ്പാൻ പോയപ്പോൾ തിരുവഴുത്ത് പറയുന്ന സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുര നടയെങ്കിൽ ആരാധനയ്ക്കായി വരുന്നവരോട് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ, വല്ലതും കിട്ടുമെന്ന് കരുതി അവനവരെ ഉറ്റുനോക്കി. അപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. തിരുവഴുത്ത് പറയുന്നു, ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു, അവൻ നടന്നു നടന്നു തുള്ളിയും ദൈവത്തെ മഹത്വം ടുത്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു. സ്തോത്രം. ഈ സംഭവം അന്നത്തെ പരീശന്മാര് പ്രമാണികള് അന്നത്തെ സഭയുടെ യഹൂദ മതത്തിന്റെ മേലാളന്മാർക്കൊക്കെ വളരെ അനിഷ്ടകരമായ ഒരു സംഭവമായി മാറി. ദൈവസഭയ്ക്കെതിരെ വലിയ എതിർപ്പിന്റെ കൊടുങ്കാറ്റുയരുവാൻ കാരണമായ ഒരു സംഭവമായിരുന്നു. ജനത്തിൻ്റെ ഇടയിൽ പ്രത്യക്ഷമായ ഒരു ദൈവപ്രവൃത്തി നടന്നതിനാൽ ഇവരെ മറ്റൊന്നും ചെയ്യുവാൻ കഴിയാതെ മഹാപുരോഹിത വംശത്തിലുള്ള ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിൽപ്പെട്ടവരൊക്കെ അവരുടെ സമിതിക്ക് മുമ്പേ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ ഏത് നാമത്തിലാണ് ഇത് ചെയ്തത്? പത്രോസ് അതിന് കാട്ടായം മറുപടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വീണ്ടും അവര് ജനനിമിത്തം ജനത്തിൻ്റെ മുൻപാകെ അവരെല്ലാവരും കാണത്തക്ക നിലയിൽ നടന്ന ഈ അത്ഭുതത്തിന് മുൻപിൽ ഇവരെ മറ്റൊന്നും ചെയ്യുവാൻ കഴിയാതെ അവരിവരെ തർജ്ജന ചെയ്തു. പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇനി അശേഷം മിണ്ടിപ്പോകരുത്. സ്തോത്രം. ദൈവസഭയ്ക്കെതിരെ എക്കാലത്തും വലിയ പോരാ വെല്ലുവിളികൾ ദൈവസഭയുടെ ഗതിവേഗം കുറയ്ക്കുവാൻ ശത്രു കൊടുങ്കാറ്റ് പോലെ അഴിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ഭയത്തെ കൂസാതെ പുച്ഛിച്ചുകൊണ്ട് വാളിൻ്റെ വായ്ത്തലയ്ക്ക് പിൻവാങ്ങി മണ്ടാതെ സുവിശേഷത്തിന് വേണ്ടി മുൻപോട്ട് കുതിച്ചു പാതിയുമാറാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി ദൈവസഭയ്ക്ക് എത്രയധികം അനിവാര്യമെന്ന് അറിഞ്ഞ് ദൈവജനം ദൈവമുമ്പാകെ സമർപ്പിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ തർജ്ജനത്തിന് മുൻപിൽ പത്രോസും യോഹന്നാനും ഭയലേശമെന്നിയെ അതിന് നൽകുന്ന മറുപടി ശ്രദ്ധിക്കുക. ദ ചേർച്ച് ഫിയേഴ്സ് നോ എർത്ത്ലി പവർ. ലോകത്തിലെ ഒരു ശക്തിയെയും ഭയപ്പെടാതെ വണ്ണം വെല്ലുവിളികളുടെ മുൻപിൽ ഭയപ്പെട്ട് പിൻവാങ്ങി മണ്ടുവാൻ നമുക്കിടയാകരുത്. എച്ച് ജി വെൽസ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റഡ് ബൈബിൾ ടീച്ചർ എച്ച് ജി വെൽസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ട്രബിൾ വിത്ത് സോ മെനി പീപ്പിൾ ഈസ് ദാറ്റ് ദ വോയിസ് ഓഫ് ദർ നെയ്ബേഴ്സ് സൗണ്ട്സ് ലൗഡർ ഇൻ ദർ ഇയേഴ്സ് than the voice of God. HG Wells paranjadengeneyana innathe anegarada prashnam. Hello, innathe anegarada prashnavum യേശു ക്രിസ്തുവിൻ്റെ ശബ്ദത്തെക്കാളും അധികം ലോകത്തിൻ്റെ ശബ്ദം ചുറ്റുപാടുകളിൽ നിന്നുള്ള ശബ്ദമാണ് അവരുടെ ചെവിയിൽ അധികം മുഴങ്ങി കേൾക്കുന്നത്. സ്തോത്രം. അശേഷം മിണ്ടിപ്പോകരുത് എന്ന് യേശുവിന്റെ ഏ നാമത്തിൽ ഇനി പ്രസംഗിക്കരുതെന്ന് അന്നത്തെ മതമേലാളന്മാര്, അന്നത്തെ മതത്തിന്റെ മുഴുവൻ ശക്തിയും ഒരുമിച്ച് കൂടി അപ്പോസ്തോലന്മാരെ തർജ്ജനം ചെയ്തപ്പോൾ അവരുടെ ശബ്ദത്തെക്കാളും അധികം അപ്പോസ്തോലന്മാരുടെ കാതുകളിൽ മുഴങ്ങിയ ശബ്ദം, പോകുവീൻ, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു എന്ന സഭയുടെ നാഥനും കർത്താവുമായ യേശുവിന്റെ ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. ജോൺ നോക്സിനെ കുറിച്ച് ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹി ഫിയേർഡ് God so much that he never feared the face of any man. ദൈവത്തെ അത്ര കണ്ട് ഭയപ്പെട്ടവനായിരുന്നതുകൊണ്ട് ജോൺ നോക്സ് ഭൂമിയിൽ ഒരു മനുഷ്യന്റെയും മുഖത്തെ നോക്കി അവൻ ഭയപ്പെട്ടിരുന്നില്ല. ഹലോ. He feared God so much that he never feared the face of any man. ദൈവത്തെ അത്ര കണ്ട് ഭയപ്പെട്ടിരുന്ന ജോൺ നോക്സ് ഭൂമിയിൽ ഒരു മനുഷ്യന്റെയും മുഖത്തെ ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല. നീ ദൈവത്തെ ഭയപ്പെട്, ഒരു മനുഷ്യന്റെയും മുൻപിൽ നീ മുതുകു കുനിക്കുവാൻ ദൈവം സംഗതി വരുത്തത്തില്ല. നീ ദൈവഭക്തിയെ മുറുകെ പിടിക്ക്, നിന്റെ പ്രത്യാശയ്ക്ക് പ്രതിഫലമുണ്ട്. ദൈവത്തെ സേവിക്കുന്നത് ഉത്സാഹത്തോടെ വർദ്ധിച്ചു വരുന്ന ഒരു ദൈവ പൈതല് ലജ്ജിക്കുവാൻ സ്വർഗം അനു ില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങള് ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതർ സത്യവിശ്വാസത്തിന്റെ കാഹളനാദം അന്നത്തെ പ്രബലമായ സഭയ്ക്കെതിരെ ഒരു ആർത്തനാദം പോലെ തൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ അന്നത്തെ കാലത്തെ സഭ മാർട്ടിൻ ലൂതറിന് എതിരെ ഉപദ്രവങ്ങളുടെ പീഡയുടെ കൊടുങ്കാറ്റ് അഴിച്ചു വിട്ടു. മാർട്ടിൻ ലൂതറോടുകൂടെ സത്യത്തിൻ്റെ പക്ഷത്തുറച്ചു നിന്ന പലരും പീഡകളുടെ മുൻപിൽ, എതിർപ്പുകളുടെ മുൻപിൽ അവരുടെ കാലുകൾ ഇടറിയപ്പോൾ അന്നത്തെ പോപ്പിന്റെ ഒരു എൻവോയ്, ഒരു ദൂതൻ വന്ന് മാർട്ടിൻ ലൂതറോട് ഇങ്ങനെ പറഞ്ഞു, നിന്നോട് കൂടെയുള്ള ജനമെല്ലാം ഡെസേർട്ടഡായി പോവുകയാണല്ലോ, അവരൊക്കെ പിന്മാറിപ്പോവുകയാണ്. എന്നിട്ട് അവനോട് ചോദിച്ചു, ദെൻ വേർ വിൽ യു ബി, അങ്ങനെയെങ്കിൽ എല്ലാവരും നിന്നെ വിട്ട് പിന്മാറുന്ന ഈ വേളയിൽ നീ എവിടെ നിൽക്കും, നീന്റെ നില എന്തായിരിക്കും? മാർട്ടിൻ ലൂതർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, Then as now I will be in the hands of God. അന്നും ഇന്ന് ഞാൻ ആയിരിക്കുന്നത് പോലെ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കും. ഹല്ലേലൂയ. എല്ലാവരും പിൻവാങ്ങി മാറിപ്പോയാലും വിശ്വാസത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി ദർശനം പ്രാപിച്ച ദൈവ പൈതൽ, പരിശുദ്ധാത്മാ ശക്തിയിൽ ആശ്രയിക്കുന്ന ദൈവ പൈതൽ, അന്നും അവനായിരിക്കുന്ന ഇടം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എനിക്ക് ആ പ്രസ്താവന വളരെ ഒത്തിരി ഇഷ്ടമായ ഒരു പ്രസ്താവനയാണ്. എല്ലാവരും വിട്ടുമാറുമ്പോഴും ആ പോപ്പിന്റെ ദൂതൻ, അന്നത്തെ പോപ്പിന്റെ ദൂതൻ മാർട്ടിൻ ലൂതറോട് ചോദിച്ചു, എല്ലാവരും മാറിപ്പോകുമ്പോഴും, ദെൻ വേർ വിൽ യു ബി, നീ എവിടെ നിൽക്കും, നീ എവിടെയായിരിക്കും, നിന്റെ നില എന്തായിരിക്കും? അവൻ പറഞ്ഞത്, ദെൻ ആസ് നൗ ഐ വിൽ ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. അന്നും ഞാൻ ഇന്നെവിടെയായിരിക്കുന്നു അതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കും. ആ വാക്യം ഞാൻ, ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ക്രിസ്തു വചനം ഇതാണ്, യോഹന്നാൻ 10:27-28 വാക്യങ്ങൾ. എൻ്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല, അവ എനിക്ക് തന്നിരിക്കുന്ന എന്റെ പിതാവ് സകലരിലും വലിയവൻ, അവന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശു ക്രിസ്തുവിന്റെ സഭ, രക്ഷിത ഗണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയം വെച്ചിരിക്കുന്ന, ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ സമർപ്പിതരായിരിക്കുന്ന ദൈവജനം, അവരുടെ നില കർത്താവിന്റെ കരങ്ങളിൽ എന്നും സുരക്ഷിതമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ! ഉച്ചത്തിലൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ! വാക്കുകള് എനിക്ക് എമ്പിടി ഇഷ്ടം നൽകുന്ന വാക്കുകളാ. യേശു പറഞ്ഞു, ഹല്ലേലൂയ! എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, അവ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹലോ! ഒരു നരക ശക്തിക്കും ഒരു ദൈവ പൈതലിന്റെ ഹല്ലേലൂയ സംരക്ഷണത്തെ ഇല്ലായ്മ വരുത്തുവാൻ സാധ്യമല്ല. അവ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ പിതാവ് സകലരിലും വലിയവൻ, മുഴുവലോകത്തെക്കാളും വലിയവൻ, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയെക്കാളും, ലോകം കൈയാളിയ ഏത് ഭരണ പ്രമുഖനേക്കാളും എന്റെ ദൈവം സകലരിലും വലിയവൻ. എന്ന് പകല് നാം സേവിക്കുന്നവനാരെന്നറിഞ്ഞ്, നമ്മുടെ നില എത്ര സുരക്ഷിതമെന്നറിഞ്ഞ് ദൈവജനം സർവവും മറന്ന് കരങ്ങളെ അടിച്ച് ശക്തിയോടെ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ! ഹല്ലേലൂയ! ദി ചർച്ച് fears no earthly power. ലോകത്തിൽ ഒരു ശക്തിയെയും ഭയപ്പെടാത്ത ഒരു കൂട്ടമാണ് യേശു ക്രിസ്തുവിന്റെ ശങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ! ആ സഭ മിണ്ടരുത്, യേശുവിന്റെ നാമത്തിൽ ഇനി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞപ്പോൾ, യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന വിധമാണ് നമുക്കൊന്നുകൂടെ ശ്രദ്ധേയമായതും ധൈര്യം പകരുന്നതുമായ വസ്തുത. ദ ചർച്ച് എക്സോൾട്സ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തെ ദൈവസഭ ഉയർത്തുന്ന വിധം ശ്രദ്ധിക്കുക. 4:10-11 വാക്യങ്ങൾ അപ്പോസ്തല പ്രവർത്തിക്കുന്ന വായിച്ച അധ്യായം തന്നെ, അവിടെ അതിന്റെ 10, 11, 12 വാക്യങ്ങൾ ആരെങ്കിലും എടുത്തെങ്കിലൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4:10 അതിന്റെ 10, 11, 12 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നത്, ദയവായി ശ്രദ്ധിച്ചാലും അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഈ ബലഹീന മനുഷ്യൻ ഉണ്ടായ ഉപകാരം നിമിത്തം, 9 ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊൾവീൻ. 11 വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ നിങ്ങളും എല്ലാ ഇസ്രായേൽ ഗ്രഹവും അറിഞ്ഞുകൊൾവീൻ. സ്തോത്രം! എന്നിട്ട് ആ നാമത്തെ അതിൻ്റെ അത്യുച്ച സ്ഥായിയിൽ പത്രോസ് വിളിച്ച് പ്രസ്താവിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. 12 വാക്യം, പത്രോസ് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. ലോകത്തിന് അസഹിഷ്ണുത ഉളവാക്കുന്നത് ബൈബിളിലെ ഈ പ്രഖ്യാപനമാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിന് എന്താ ഇത്രയധികം പ്രത്യേകത? മറ്റു പല നാമങ്ങളെ പോലെ, മറ്റു പല പ്രവാചകന്മാരെ പോലെ, മറ്റു പല ദേവന്മാരെ പോലെ ഒരുവനല്ലേ യേശു. ആ നാമത്തിന് എന്ത് ഇത്ര പ്രത്യേകത? ഷേക്സ്പിയറും ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചു, വാട്സ് ഇൻ എ നെയിം, ഒരു പേരിൽ എന്താ ഇത്രയധികം ഇരിക്കുന്നത്? ഷേക്സ്പിയർ ചോദിച്ച ചോദ്യമാണ്. വാട്സ് ഇൻ എ നെയിം, ഒരു പേരിൽ എന്ത് ഇത്രയധികം പറയുവാനിരിക്കുന്നു? അത് ചോദ്യം കേട്ട ഒരു ക്രിസ്തീയ വിശ്വാസി പറഞ്ഞു, എവ്രിതിങ് ഈസ് ഇൻ എ നെയിം ഇഫ് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമമാണെങ്കിൽ ആ നാമത്തിൽ എല്ലാമുണ്ട്. ആ നാമത്തിൽ പാപമോചനമുണ്ട്. ആ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. ആ യേശുവിന്റെ നാമത്തിലാണ് ഈ മുടന്ത് നടക്കുമാറായത്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാലാണ് കുരുടനായ ബർത്തിമായി കാഴ്ച പ്രാപിച്ചത്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാലാണ് മരിച്ച് അടക്കപ്പെട്ട് 4 കഴിഞ്ഞ ലാസർ ജീവൻ പ്രാപിപ്പാൻ ഇടയായി തീർന്നത്. ആ നാമത്തിന്റെ ശക്തിയാണ് ദുർവൃത്തയായ സമരിയക്കാരിത്തെ സ്ത്രീയെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തിയത്. ആ നാമത്തിന്റെ ശക്തി അറിയുന്ന ജനത്തിന് മൗനമായിരിക്കാൻ കഴിയില്ല. അവർ വെല്ലുവിളികളുടെ മുൻപിലും ആ നാമത്തെ ഉയർത്തും. തലക്കഴുത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ടാലും അവർ വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എന്ത് രാത്രി കരങ്ങളെ ഉയർത്തി നമുക്ക് വേണ്ട ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സോ ഗ്രേറ്റ് ഈസ് ദ പവർ ഓഫ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അത്ര വലുതാണ്. ഹല്ലേലൂയ. ഏത് കൊടിയ പാപിയെയും രക്ഷിക്കുവാൻ കഴിയുന്ന അഖിലാണ്ടത്തിൽ ഉയർത്തപ്പെടേണ്ട ഏക നാമം യേശുവിന്റെ നാമമാണ്. ഈ കൺവെൻഷന്റെയും ഈ ശബ്ദാപ്തി സമ്മേളനത്തിന്റെ പ്രധാന ദൗത്യമെന്ന് പറയുന്നത് ആ നാമത്തെ ഉയർത്തുകയാണ്. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 12:32, ഞാനോ ഉയർത്തപ്പെട്ടാൽ അനേകരെ എങ്കിലേക്ക് ആകർഷിക്കും. സ്തോത്രം. ഞാനോ ഉയർത്തപ്പെട്ടാൽ ഇന്ന് രാത്രിയിലും അല്പം കൂടെ ശബ്ദമെടുക്കുവാൻ എനിക്ക് ത്രാണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാ. കാഹളനാദം പോലെ ശബ്ദമുയർത്തി ഞാൻ ദേശത്തോട് വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ജീസസ് ഹാസ് പവർ. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇറ്റ് ഹാസ് ഡ്രോയിങ് പവർ. ആരെയും യേശുവിങ്കലേക്ക് ആകർഷിക്കുവാൻ ആ നാമത്തിന് ശക്തിയുണ്ട്. The name of Jesus has lifting power. ഏത് തകർച്ചയിൽ അകപ്പെട്ട കുടുംബത്തെയും വ്യക്തികളെയും സമൂഹത്തെയും ഉദ്ധരിക്കുവാൻ ആ നാമത്തിന് ശക്തിയുണ്ട്. The name of Jesus is the spiritual magnet of this world. ഈ ലോകത്തിലെ ആത്മീക കാന്തശക്തിയാണ് യേശുവിൻ്റെ നാമം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. So great is the power of the name of Jesus. യേശുവിൻ്റെ നാമം അത്രമേൽ ശക്തിയുള്ള നാമമാണ്. Healing power is transmitted in the name of Jesus. സൗഖ്യദായക ശക്തി വിശ്വസിക്കുന്നവരിലേക്ക് പ്രവഹിച്ചെത്തുന്ന നാമം യേശുവിൻ്റെ നാമം. Evil forces, demons and strongholds cannot sneer and laugh in the face of Jesus. ഭൂതാത്മ ശക്തികൾക്ക്, സാത്താന്യ കോട്ടകൾക്ക്, ദുഷ്ടാത്മ ശക്തികൾക്ക് യേശുവിൻ്റെ നാമത്തിനു മുൻപിൽ ആർത്തട്ടഹസിക്കുവാൻ സാധ്യമല്ല. At the name of Jesus they submit. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാത്മ ശക്തികൾ കീഴടങ്ങും. Hallelujah! യേശുവിൻ്റെ നാമത്തിൽ ഭൂതാത്മ ശക്തികൾ പാതാള ഗോപുരങ്ങൾ ഭയപ്പെട്ട് അതിൻ്റെ ഇരുട്ടിൻ്റെ ഒളിത്താവളങ്ങളിലേക്ക് പോയി ഓടി ഒളിക്കുമറാക്കുന്ന നാമം യേശുവിൻ്റെ നാമം. കരങ്ങളെ ഉയർത്തി നമുക്ക് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആ നാമത്തെ ശുശ്രൂഷിപ്പാൻ, ആ നാമത്തെ പ്രസംഗിക്കുവാൻ, ആ നാമത്തെ ദേശാന്തരങ്ങളിൽ ഉയർത്തുവാൻ, സത്യത്തിന് സാക്ഷ്യം വഹിപ്പാൻ, സുവിശേഷത്തിൻ്റെ ഘോഷണത്തിൻ്റെ ഗതിവേഗത കുറയാതെ അത് മറ്റെന്നത്തെക്കാളും അധികം ലോക സമക്ഷത്ത് ജനസമുദായങ്ങളുടെ അടുക്കൽ ഈ സന്ദേശം എത്തിക്കുവാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹമേ, നമുക്കുള്ള ഉത്തരവാദിത്വം അത്ര തീവ്രയേറിയതെന്നറിഞ്ഞ് ഈ സമ്മേളനത്തിൽ സുവിശേഷീകരണത്തിനു വേണ്ടി, സഭാസ്ഥാപനത്തിനു വേണ്ടി, ജനം യേശു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയും ദൈവിക രോഗശാന്തിയും ഒന്നാം നൂറ്റാണ്ടിൽ പ്രസംഗിക്കപ്പെട്ടതുപോലെ പ്രസംഗിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കരങ്ങളെ ഉയർത്തി വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. ഞാൻ വായിച്ച വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ ഉദ്ധരിച്ചിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. പത്രോസും യോഹന്നാനും പറയുക, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുകയില്ല, സാധ്യമല്ല. The church has no choice other than to speak out. ദൈവത്തിൻ്റെ സഭയ്ക്ക് മറ്റൊരു വഴിയില്ല പ്രസംഗിക്കുകയല്ലാതെ. ഹലോ, ഇതോടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുക. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. സ്തോത്രം. ദൈവസഭയ്ക്ക്, കർത്തൃദാസന്മാർക്ക്, ക്രിസ്തു ശിഷ്യർക്ക് അവരുടെ മുൻപിൽ there is no choice. മറ്റൊരു ചോയ്സുമില്ല, മറ്റൊരു തെരഞ്ഞെടുപ്പില്ല. യേശുവിനെ പ്രസംഗിക്കുകയല്ലാതെ. ഹലോ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സുവിശേഷത്തിൻ്റെ സന്ദേശം, ഹല്ലേലൂയ, സുവിശേഷം അറിയാത്തവരുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ അനേകരെ തേജസ്സിലേക്ക് അനയിപ്പാൻ ദൈവത്തിൻ്റെ സഭയെ ദൈവം ശക്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നമ്മെ അതിനായി ബലപ്പെടുത്തട്ടെ. അസാധാരണമായ ധൈര്യം ദൈവസഭയ്ക്ക് ദൈവാത്മാവ് പ്രദാനം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ അവസ്ഥകളെല്ലാം മാറി നമ്മ ആദിമ കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ സന്തോഷിച്ച അപ്പോസ്തോലിക പിതാക്കന്മാർ എതിർപ്പുകളുടെ മുൻപിൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അവർക്ക് പ്രേരകമായി തീർന്ന ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് ശരണപ്പെടാം. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ച വാക്കുകൾ ഓർമ്മിപ്പിക്കട്ടെ വീണ്ടും. ദ ചേർച്ച് ഇസ് ബോൺ ഓൺ ഫയർ. ദൈവത്തിൻ്റെ സഭ തീക്കകത്ത ജന്മം കൊണ്ടത്. മർക്കോസിൻ്റെ മാളികയും മുറിയിൽ പെയ്തിറങ്ങിയ ആത്മ പകർച്ചയിൽ അവിടെ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ആ തീജ്വാലയിലാണ് ദൈവസഭ ജന്മം കൊണ്ടത്. ദൈവസഭ ഇന്നും ഒരു അഗ്നിപ്രളയമാണ്. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹോളിസ് പരിശുദ്ധാത്മാവ് ഒരു അഗ്നിപ്രളയമാണ്. ഹോളി സ്പിരിറ്റ് ഇസ് എ ഡിവൈൻ കൺഫ്ലാഗ്രേഷൻ വിതൗട്ട് വിച്ച് വി ഷാൽ റിമെയിൻ ക്ലട്ടേഡ് ആൻഡ് പൊള്യൂട്ടഡ്. ദൈവാത്മാവ് ഒരു അഗ്നിപ്രളയമാണ്. ആ അഗ്നിപ്രളയം കൂടാതെ ജീവി നില മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയുകയില്ല. ആ അഗ്നിപ്രളയം കൂടാതിരിക്കുന്നെങ്കിൽ സഭയിൽ നിന്ന് ദുർഗന്ധമത്രേ വമിക്കുവാൻ പോകുന്നത്. നമ്മുടെ മധ്യേ നിന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സൗരഭ്യത ലോകമെങ്ങും പരക്കുവാൻ ഇടയായി തീരട്ടെ. അതിനെ നമ്മെ പ്രാപ്തരാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സകല സമാധാനവും കൊണ്ട് ദൈവസഭയെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും തലസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയുടെ മുൻപിൽ വേറൊരു ചോയ്സ് ഇല്ല. ദൈവസഭയുടെ മുൻപിൽ മറ്റൊരു തിരഞ്ഞെടുപ്പില്ല, മറ്റൊരു ചോയ്സ് ഇല്ല. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. സ്തോത്രം. വേറൊരു ചോയ്സ് ഇല്ല. അതിന് ധൈര്യം പകരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ ശതാബ്ദി സമ്മേളനം ഒരാകും ഒരാഘോഷമായി മാത്രം ഇത് തീരാതെ ഇതിൻ്റെ മധ്യേ നിന്ന് ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഏറ്റുവാങ്ങി ധൈര്യത്തോടെ കർത്താവിൻ്റെ നാമത്തെ സാക്ഷിപ്പാൻ സുവിശേഷത്തിന് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി മറ്റൊന്നും നോക്കാതെ അക്തിപ്പാൻ ദൈവത്തിൻ്റെ സഭയെ ദൈവം പ്രാപ്തരാക്കട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ യോഗ്യമായ ആ നാമം, ആ നാമത്തിൽ നമുക്ക് ശരണപ്പെടാം. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടാത്മ ശക്തികൾ കീഴടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും ഏറ്റു പറയേണ്ട നാമം യേശുവിൻ്റെ നാമമാണ്. ഭൂതാത്മ ശക്തികൾ, പാതാള ഗോപുരങ്ങൾ, സകല സാത്താന്യ കോട്ടകളും ഭയന്നു വിറകൊള്ളുന്ന നാമം യേശുവിൻ്റെ നാമമാണ്. വർഷങ്ങളോളം പഴക്കമുള്ള മുറുകെ പറ്റുന്ന പാപങ്ങളെ നമ്മിൽ നിന്നും ദൂരീകരിക്കുന്ന നാമം യേശുവിൻ്റെ നാമമാണ്. സഹജീവികളോട് വൈരാഗ്യവും കയ്പും വെച്ചു പുലർത്തുന്നു എങ്കിൽ ആ കയ്പിൻ്റെ വേരിനെ വേരോട് പിഴുതു കളയുവാൻ ശക്തിയുള്ള നാമം യേശുവിൻ്റെ നാമമാണ്. എത്ര കഠിന വ്യാധിയെയും ഇന്ന് പകരാത്രി സൗഖ്യമാക്കും ഉയർത്തുവാൻ കഴിയുന്ന നാമം യേശുവിന്റെ നാമമാണ്. ഏത് നോട്ടോറിയസ് ക്രിമിനലിനെയും എത്ര കൊടും കുറ്റവാളിയെയും രക്ഷിക്കുവാൻ കഴിയുന്ന നാമം യേശുവിന്റെ നാമം. ആ നാമത്തിനരികിലേക്ക് ഇന്ന് രാത്രി നമുക്ക് അടുത്തു വരാം. ആ നാമത്തിന് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ല. പത്രോസ് പറയുന്നു, ആ നാമത്തിന്റെ ശക്തിയാൽ അത്രേ ഈ മുടന്തൻ സൗഖ്യം പ്രാപിപ്പാൻ കാരണമായതെന്ന് നിങ്ങളും ഇസ്രായേൽ ഗ്രഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. ഇന്ന് രാത്രി ആ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഞാൻ പറയട്ടെ, അവിശ്വസനീയമായ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മിൽ ചെയ്യുവാൻ ഇടയാകും എന്നത്ര പേർ വിശ്വസിക്കുന്നു. അത്യപൂർവമായത്, അസംഭവ്യമെന്ന് തോന്നുന്നത് എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി ചെയ്യുവാൻ കഴിയും. അവിശ്വസനീയമായ ദൈവപ്രവൃത്തിക്ക് ഈ ദിനങ്ങളിൽ സാക്ഷ്യം വഹിപ്പാൻ ഇവിടെ കടന്നു വരുന്നവർക്ക് സർവശക്തനായ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയാ! വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. നാം പണ്ടൊക്കെ പാടി ഇന്നും ഇടയ്ക്കിടയ്ക്ക് പാടി സന്തോഷിക്കുന്ന ആ പാട്ട്, ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴ എനിക്ക് ഇമ്പനാമം, പാപ പരിഹാരാർത്ഥം പാദകരെ തേടി പാരിടത്തിൽ വന്ന നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്കാൻ എന്നെ കനിഞ്ഞ നാമം. ദൈവമക്കളെല്ലാവരും നമ്മുടെ മുഴുവുള്ളത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നമ്മുടെ ഉള്ളത്തിൽ ആ നാമത്തിൻ്റെ സാധ്യതകളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നാം പാടി ആരാധിക്കുന്ന സമയം, ഞാൻ പറയട്ടെ, നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ മുഴുവൻ ആളത്വത്തിലേക്ക് വ്യാപരിക്കും. വർഷങ്ങൾ പഴക്കമുള്ള രോഗം ഇന്ന് രാത്രി നമ്മിൽ നിന്ന് വിട്ടുപോകുന്നത്. ഹല്ലേലൂയ! ശത്രു വെച്ച് കെട്ടിയ മുഖങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ തകർന്നു മാറുന്നത് ദൈവജനം അനുഭവിപ്പാൻ കർത്താവ് സംഗതി വരുത്തും. ഒടുവിൽ കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചേർന്ന് പാടി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശ്രീ യേശു നാമം അതിശയ നാമം, ഏഴ എനിക്ക് ഇമ്പനാമം. ഹല്ലേലൂയാ!